from Deuteronomy chapter
33.
To begin with, only one verse, verse
1.
And this is the blessing wherewith Moses, the man of God, blessed the children of Israel before his death. Before Moses died, he blessed the children of Israel.
And
as we read through the different tribes and their blessing, we notice some things.
There
are about 20 times in the Bible the tribes of Israel are listed. The first one being, of course, when the sons of Jacob were born.
When you look at
the list here, you see that it was not according to the order of their birth.
In verse 12,
the blessing of Benjamin is mentioned after the blessing of Levi, but Benjamin was the youngest son.
And
is mentioned before Joseph and other brothers. Now the reason is this, that when you see this kind of order, it is because God has a spiritual lesson to teach.
ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തിന് അതിൽ നമ്മെ പഠിപ്പിക്കാൻ ഒരു ആത്മീയ പാഠമുണ്ട്.
Likewise, when we compare with the blessing of Jacob, well, we cannot call it the blessing, but Jacob's prophecy of what will happen to his sons in Genesis 49.
അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ഭാവിയിൽ സംഭവിക്കാനുള്ളതിനെ കുറിച്ച് യാക്കോബ് തന്റെ മക്കളോട് പറയുന്ന പ്രസ്താവനയിലും ഇത് കാണുവാൻ കഴിയും.
Genesis 49, verse 1. And Jacob called unto his sons and said, gather yourselves together that I may tell you that which shall befall you in the last days. We notice that in this chapter the sins of some of the sons are mentioned.
Verse 4, we're
told about Reuben's sin.
Verse 4 and
5, it says, Reuben, thou art my firstborn, my might and the beginning of my strength, the excellency of dignity and the excellency of power. Unstable as water, thou shalt not excel, because thou wentest up to thy father's bed. Then defilest thou it, he went up to my couch.
Reuben, നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. നീ അപ്പന്റെ കിടക്കുമേൽ കയറി അതിനെ അശുദ്ധമാക്കി. എന്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ.
So Reuben's immorality is mentioned.
ഇവിടെ രൂപന്റെ അസാന്മാർഗീയ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നു.
And then Simeon and Levi mentioned in verse 5. Simeon and Levi are brethren, instruments of cruelty are in their habitations.
അഞ്ചാം വാക്യത്തിൽ സിമിയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ.
It says, O my soul, come not thou into their secret, unto their assembly mine honor be not thou united. For in their anger they slew a man, and in their self will they dig down a wall.
എൻ ആറാം വാക്യം, എന്റെ ഉള്ളമേ, എൻ ഉള്ളമേ അവരുടെ മന്ത്രണങ്ങളിൽ കൂടരുതേ, എൻ മനമേ അവരുടെ യോഗങ്ങളിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു.
We know that Simeon and Levi murdered the man who had laid with their daughter, their sister Dinah, and then had married her and murdered all his family as well.
നമുക്കറിയാം ചരിത്രത്തിൽ സിമിയോനും ലേവിയും അവരുടെ സഹോദരിയോട് അപമര്യാദയായി പെരുമാറിയ മനുഷ്യരെ അവരുടെ കുലം മുഴുവൻ അവർ നിഗ്രഹിച്ചു എന്നുള്ളത്.
And their punishment is mentioned in verse 7.
അവരുടെ ശിക്ഷ ഏഴാം വാക്യത്തിൽ വായിക്കുന്നു.
Cursed be their anger, for it was fierce, and their wrath, for it was cruel. I will divide them in Jacob and scatter them in Israel.
അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. ഏഴാം വാക്യം.
So though all the other tribes got their portion of land, Levi and Simeon did not get any inheritance in the land of Canaan.
മറ്റെല്ലാ ഗോത്രങ്ങൾക്കും അവകാശം പകുത്തു കൊടുത്തപ്പോൾ ലേവിക്കും ശിമയോനും മാത്രം കനാൻ നാട്ടിൽ അവകാശം ലഭിച്ചില്ല.
The Bible tells us Simeon had to dwell with Judah. They did not have their own land.
നമ്മൾ വായിക്കുന്നത് ശിമയോന് യഹൂദയുടെ കൂടെ താമസിക്കേണ്ടി വന്നു, അവന് സ്വന്തമായി അവകാശം ഉണ്ടായിരുന്നില്ല എന്നാണ്.
And Levi were made the priests and they were not allowed to have any possession.
ലേവിയാണെങ്കിൽ ലേവിയ ഗോത്രക്കാർ പുരോഹിതന്മാരായിരുന്നതുകൊണ്ട് മറ്റ് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ അവർക്ക് അവകാശം ലഭിച്ചിരുന്നില്ല.
Then in verse 14, Issachar's laziness is mentioned.
ഇസാഗറിന്റെ അസ്ഥിരതയെ കുറിച്ച് പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു.
Issachar is a strong ass couching down between two burdens, and he saw that rest was good and the land that it was pleasant, and bowed his shoulder to bear and became a servant unto tribute.
ഇസാഗറിന്റെ അലസത, ഇസാഗർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു, വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു, അവൻ ചുമടിന് ചുമൽ കൊടുത്തു, ഊഴിയത്തിന് ദാസനായി തീർന്നു.
We see that Joseph is blessed in this chapter.
യദ്യായത്തിൽ യോസഫിന് അനുഗ്രഹം കൊടുക്കുന്നതായിട്ട് നാം കാണുന്നു.
And we find that others are not blessed, but their punishment is mentioned and their sin.
മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് അനുഗ്രഹമല്ല, അവരുടെ ശിക്ഷയെ, അവരുടെ പാപത്തെക്കുറിച്ചും അവരുടെ ശിക്ഷയെക്കുറിച്ചുമാണ് നാം വായിക്കുന്നത്.
Verse 28 speaks of blessing. It says, all these are the 12 tribes of Israel, and this is it that their father spake unto them and blessed them, everyone according to his blessings he blessed them.
28th വാക്യത്തിൽ ഇങ്ങനെയാണ് ഇസ്രായേൽ തന്റെ മക്കളെ അനുഗ്രഹിച്ചതെന്ന് നാം വായിക്കുന്നുണ്ട്.
And so there's a big difference between this blessing of Jacob and the blessing of Moses.
ഈ യാക്കോബ് കൊടുത്ത അനുഗ്രഹവും മോശ കൊടുത്ത അനുഗ്രഹവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്.
Because when we look at Deuteronomy 33,
നാം ആവർത്തനം 33-ൽ വായിക്കുമ്പോൾ,
of Reuben we read this in verse 6, let Reuben live and not die, and let not his men be few.
ആറാം വാക്യത്തിൽ രൂബേനെ കുറിച്ച് രൂബേൻ ജീവിക്കട്ടെ എന്ന് അവന് അനുകൂലമായിട്ട് പറയുന്നു.
And as we look through the different tribes, we do not see any judgment or any sin mentioned.
നാം ഇങ്ങനെ എല്ലാ ഗോത്രങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ അവരെ കുറിച്ച് എന്തെങ്കിലും ശിക്ഷാവിധിയായിട്ടോ മോശമായിട്ടോ പറയുന്നതായിട്ട് നാം കാണുന്നില്ല.
Verse 11 speaks of Levi and says, bless Lord his substance.
11-ാം വാക്യത്തിൽ വരുമ്പോൾ ലേവിയെ കുറിച്ച് അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നു.
ബെഞ്ചമിൻ വേഴ്സ് 12 ഈസ് കോൾഡ് ദ ബിലവഡ് ഓഫ് ദ ലോർഡ്.
ബെന്യാമീനെ കുറിച്ച് 12-ാം വാക്യത്തിൽ യഹോവയുടെ പ്രിയൻ എന്ന് വായിക്കുന്നു.
And Joseph is blessed in verse 13.
13-ാം വാക്യത്തിൽ യോസഫിന് അനുഗ്രഹം ലഭിക്കുന്നു.
And all the other tribes are blessed.
മറ്റെല്ലാ ഗോത്രങ്ങൾക്കും അനുഗ്രഹമാണ് ലഭിക്കുന്നത്.
Ended with Asher in verse 24. And of Asher he said, let Asher be blessed with children.
24-ാം വാക്യത്തിൽ ആശേറിനെ കുറിച്ച് ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ.
And so in this chapter there is no sin mentioned.
ഈ അധ്യായത്തിൽ ഉടനീളം യാതൊരു പാപത്തെ കുറിച്ചും പരാമർശിച്ചിട്ടില്ല.
There is no punishment, there is no judgment, there is no condemnation.
യാതൊരു ന്യായവിധിയും ശിക്ഷാവിധിയും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല.
But in Genesis 49 there is.
എന്നാൽ ഉൽപ്പത്തി 49-ൽ ഉണ്ട്.
And so we see the 12 tribes viewed in two different ways.
ഇവിടെ 12 ഗോത്രങ്ങളെയും രണ്ട് പ്രത്യേക രീതിയിൽ, വ്യത്യസ്ത രീതിയിൽ നോക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
Jacob sees them as they are in their sin, as God sees them in his holiness.
യാക്കോബ് നോക്കുമ്പോൾ അവരെ അവരുടെ പാപത്തിൽ ദൈവം ദൈവത്തിന്റെ വിശുദ്ധിയിൽ നോക്കുമ്പോൾ എങ്ങനെ കാണുന്നു, ആ രീതിയിൽ കാണുകയാണ്.
Moses sees them with the eyes of grace, with God, as God sees them in his grace.
എന്നാൽ മോശ നോക്കുമ്പോൾ കൃപയുടെ ദൃഷ്ടിയാൽ ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ള ദൃഷ്ടികോണമാണ് കാണുന്നത്.
And so it is with ourselves.
നമ്മെ സംബന്ധിച്ചും അത് വാസ്തവമാണ്.
Once God saw us in our sin.
ഒരിക്കൽ ദൈവം നമ്മുടെ പാപങ്ങളിൽ നമ്മെ ദർശിച്ചു.
And the punishment that we deserve was just and righteous.
നമുക്ക് ദൈവം തരുന്ന ശിക്ഷാവിധി നീതിയുള്ളത് തന്നെയായിരുന്നു.
But now, since we've been saved, God doesn't see any sin in us at all.
എന്നാൽ ഇപ്പോൾ നാം രക്ഷിക്കപ്പെട്ട ശേഷം ദൈവം നമ്മിൽ ഒരു പാപവും കാണുന്നില്ല.
Because we're eternally cleansed by the blood of Christ, sees us perfect as Christ himself.
നാം ക്രിസ്തുവിന്റെ രക്തത്താൽ നിത്യമായി കഴുകപ്പെട്ടവരായതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ തന്നെ വിശുദ്ധിയുള്ളവരായിട്ട് ദൈവം നമ്മെ കാണുന്നു.
No matter how great our sins might have been, God sees no sin. He sees us all in the light of his grace.
നാം എത്ര പാപമുള്ളവരായിരുന്നാലും നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതെ നമ്മെ അവന്റെ കൃപയിൽ വിശുദ്ധരായി ദൈവം കാണുകയാണ്.
There's a hymn in English and it might be also in Hindi or Malayalam, but I will just read it word line by line and you can translate it.
English ingane oru gaana sagalam undu adu yan vaikkiyana adu namukku kelkkuvan kari.
The hymn writer speaks and he says, I hear the accuser roar, speaking of the devil roaring against us.
Satane kurichu parayukayana njan kelkkunu apavadi alarunnathu njan kelkkunu.
Of ills that I have done,
njan cheytha thettukale kurichu.
He says, I know them well and thousands more.
അതെല്ലാം എനിക്കറിയാം, ആയിരം അധികം വേറെ കുറ്റങ്ങളും എനിക്കറിയാം.
But Jehovah findeth none.
എന്നാൽ യഹോവ ഒന്നും കാണുന്നില്ല.
Yes, so it is with ourselves.
നമ്മെ സംബന്ധിച്ചത് വാസ്തവമാണ്.
Jehovah finds no sin in us.
യഹോവ നമ്മിൽ ഒരു പാപവും കാണുന്നില്ല.
Even though Satan might accuse, his accusations have no standing before God.
സാത്താൻ അപവാദി നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞാലും അതിന് ദൈവത്തിന് മുമ്പാകെ ഒരു സ്വീകരണവുമില്ല.
Because of what the Lord has done, there is no condemnation to them which are in Christ Jesus.
കർത്താവായ യേശുക്രിസ്തു ചെയ്ത പുണ്യ പ്രവൃത്തി നിമിത്തം ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല.
In this chapter of blessing,
ഈ അനുഗ്രഹത്തിന്റെ അധ്യായത്തിൽ
we see a picture of the blessing of the Christian today.
വിശ്വാസികൾക്ക് ക്രിസ്ത്യാനികൾക്കുള്ള അനുഗ്രഹത്തെ കുറിച്ച് നാം കാണുന്നു.
The blessing here was all mainly earthly blessing.
ഇവിടെ പരാമർശിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്.
Because the children of Israel was given an earthly inheritance.
ഇസ്രായേൽ മക്കൾക്കുള്ള അവകാശം ഭൗതികമായിരുന്നു.
But the Christian is given a inheritance in heaven.
എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് സ്വർഗത്തിൽ ആണ് അവന്റെ അവകാശം.
And another difference is this, that each tribe was given a different blessing.
വേറൊരു വ്യത്യാസം, ഓരോ ഗോത്രത്തിനും വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് നൽകുന്നത്.
One tribe was given a blessing the other did not have.
ഒരു ഗോത്രത്തിന് നൽകിയ അനുഗ്രഹം വേറൊരു ഗോത്രത്തിന് ലഭിക്കുന്നില്ല.
We read of Levi how they had the blessing of priesthood.
ലേവിയരെ സംബന്ധിച്ച് അവർക്ക് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ചു.
And we see how Joseph had the blessing of a double portion of everything.
യോസഫിനെ സംബന്ധിച്ച് എല്ലാ അനുഗ്രഹത്തിന്റെയും ഇരട്ടി അവകാശം.
But for the Christian we are told this in Ephesians 1 and verse 3.
എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് നാം എഫേസ്യ ലേഖനം 1:3 ഇങ്ങനെയാണ് വായിക്കുന്നത്.
Blessed be God, the God and Father of our Lord Jesus Christ, who hath blessed us with all spiritual blessings in heavenly places in Christ.
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ.
So the blessing we have is far greater because it says we have all the blessings. Every one of us has all the blessings.
നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ ഉന്നതമാണ്, കാരണം സകല അനുഗ്രഹത്താലും എന്ന് നാം വായിക്കുന്നു.
Now we don't have time to look at all the tribes. Maybe I don't know if tonight if you have anybody else speaking, but if I am speaking this evening, then we can continue a little bit in this chapter. We can see some of the tribes this morning.
ella gothangale kurichu parayvan namukku ippol samayam lebikkilla, samayam anuvadikkanengil vaigunneram namukku baaki bhagam kelkkuvan kari.
Let's just look at Reuben and see how much time we have to see the others.
Reubene kurichu namukku aadyam sadhikkan, samayam anusarichu namukku mattullavare kurichu.
Verse 6 says, let Reuben live and not die, and let not his men be few.
ആറാം വാക്യം, രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവന്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ.
രൂബൻ instead of being cursed because of his sin, he is blessed.
രൂബേന് അവന്റെ പാപത്തെക്കുറിച്ച് ഓർത്ത് ശാപം കൊടുക്കാതെ അവൻ അനുഗ്രഹമാണ് കൊടുക്കുന്നത്.
Now there is a controversy in understanding this verse.
ഇത് മനസ്സിലാക്കുന്നതിൽ വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്.
Maybe in your Malayalam the last half doesn't say and not let his men be few. It might say let his men be few. Does it say that?
Let it be not few. That's
not few. Good. That says on the Hindi it says let it be few.
Hindi il vaikumbol avarude avante purushmar kuranjirikkatte ennaanu ezhuthirikkunnathu.
In in the Darby's translation, it says, "Let his men be few."
ഡാർബി തർജ്ജമ വായിച്ചാൽ അവന്റെ പുരുഷന്മാർ കുറഞ്ഞിരിക്കട്ടെ എന്നാണ് അവിടെയും പറയുന്നത്.
New American Bible says, "Let his men be few."
പുതിയ അമേരിക്കൻ തർജ്ജമയിലും അങ്ങനെയാണ്.
New Century Version says, "Let his men be few. Let his people be few."
New Century Versionilum avante purushanmar koranjirikkatte ennaan.
But the Authorized Version says, "Let not his men be few."
Ennal avante purushanmar koriyadirikkatte ennaana Authorized Versionil parayunnathu.
The NIV says, "Nor let his men be few."
NIV um angane thaneyanu.
RSV says the same.
RSV anganeyanu.
American Standard Version says the same.
American Standard Versionilum angane thaneyanu.
So there's a little confusion because half the translations say, "Let there be many descendants of Reuben." The other half of the translations say, "Don't let them be many."
Appo nokumbol pagudhi tharjamagal avante purushanmar kuraiyadirikkatte ennu parayumbol kurinjirikkatte ennaanu mattu pagudhi tharjamagal parayunnathu.
And that's reflected in the Indian translations as well, in different languages.
Indian bhashayilulla tharjamagalilum adu angane vannittundu.
Mention the Hindi translation says, "Let it be few." Malayalam says, let it not be few.
Hindiyil ninde avarude purushanmar kurinjirikkatte ennaanu nal kuraiyadirikkatte ennaanu malayalathil.
Why is this?
Endaanu ee vyathasam?
Well, the Hebrew literally just says, "Let his men be a number."
Hebraya bhashayil avante purushanmar oru sankhya aayirikkatte ennaanu paranjirikkunnu.
So what does that mean?
Adinte artham endaanu?
How many is this number?
Aa sankhya etra valiya sankhyaanu?
The blessing just simply says, "Let them be a number," but it doesn't say how many.
Avaru sankhya aayirikkatte ennaanu cheriya sankhyaano valiya sankhyaano nu paranjittilla.
So some translators think that it really means a limitation, that there should be just a number of them, not huge multitudes.
Ha chela tharjamakar avare oru cheriya sankhyaana ennu oru parimithi vechirikkana ennaanu vicharikkunnathu.
Or it can be interpreted the other way, but let them be a number, in other words, let them be many.
എന്നാൽ വേറെ ചിലരത് മനസ്സിലാക്കിയത് അവരൊരു വലിയ സംഖ്യ ആയിരിക്കട്ടെ എന്നാണ്, അനേകരായിരിക്കട്ടെ എന്നാണ്.
And that is why there are differences.
അത് അങ്ങനെയാണ് ഈ തർജ്ജമയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്.
Because the original Hebrew can be read either way.
കാരണം ഹെബ്രായ ഭാഷയിലുള്ള ഒറിജിനൽ രണ്ടു തരത്തിലും വായിക്കാനുള്ള സാധ്യതയുണ്ട്.
But I believe what we have in the Authorized Version and what you've just read in the Malayalam version, that is the correct one, that they should be a great number.
അവർ കുറയാതിരിക്കട്ടെ എന്നുള്ള ഈ തർജ്ജമയാണ് കൂടുതൽ ശരിയെന്ന് ഞാൻ വിചാരിക്കുന്നു.
For this reason we read in verse 1, "This is the blessing wherewith Moses the man of God blessed the children of Israel."
കാരണം മോളിൽ നാം വായിക്കുന്നത് ഈ അനുഗ്രഹത്താൽ ദൈവപുരുഷനായ മോശെ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു എന്നാണല്ലോ.
This is not a chapter of judgments and curses.
ഇത് ശിക്ഷാവിധിയുടെ ശാപത്തിന്റെ അധ്യായമല്ല.
This is a chapter of nothing but blessing.
ഇത് അനുഗ്രഹം അനുഗ്രഹത്താൽ മാത്രം നിറഞ്ഞിരിക്കുന്ന അധ്യായമാണ്.
You cannot say you're going to bless Reuben and then curse him.
രൂബനെ അനുഗ്രഹിക്കുമ്പോൾ അവന്റെ മക്കൾ കുറഞ്ഞിരിക്കട്ടെ എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക?
You cannot say you're going to bless Reuben and then say, "Oh, you're not really going to get that much blessing."
രൂബനെ അനുഗ്രഹിക്കുമ്പോൾ ഇത്രയും അനുഗ്രഹം നിനക്ക് വേണ്ട എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല.
I believe it means that not only will he live, but there'll be a great number of descendants despite his former sin.
രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കുന്നു മാത്രമല്ല അവന്റെ പഴയ പാപങ്ങളൊന്നും കണക്കിടാതെ അവരൊരു വലിയ സംഖ്യയായി തീരും എന്നാണ് അതിന്റെ അർത്ഥം.
Now concerning ourselves, how does this blessing relate to us?
നമ്മെ സംബന്ധിച്ച് ഈ അനുഗ്രഹം എങ്ങനെയാണ് ബാധകമായിരിക്കുന്നത്?
Well, this is the first stage in our Christian experience.
നമ്മുടെ ക്രിസ്തീയ അനുഭവത്തിന്റെ ഒന്നാം ഘട്ടമാണിത്.
When God said, "Let Reuben live," this is what he said to us.
രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ എന്നുള്ളത് ദൈവം നമ്മോട് പറഞ്ഞ അതേ വചനം തന്നെയാണ്.
Ephesians 2 verse 1 says, "And you has he made alive, you have he hath he quickened who are dead in trespasses and sins." God said to us, "Live," and we lived.
ഇഫേസ്യർ 2:1 ൽ വായിക്കുന്ന പോലെ നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മോട് നീ ജീവിച്ചിരിക്കുക എന്ന് ദൈവം പറഞ്ഞു നാം ജീവിച്ചു.
And not only did God give us life when we are dead in our sins, but God has made his people a number so great that cannot be measured for multitude.
ദൈവം നമുക്ക് ജീവൻ തന്നെന്ന് മാത്രമല്ല ദൈവത്തിന്റെ ജനം ആ ഗണം അസംഖ്യമായ ഒരു ഗണമായി വർദ്ധിച്ചിരിക്കുകയാണ്.
In Revelation 7:9-10 we read this.
വെളിപാട് പുസ്തകം 7-ന്റെ 7-ാം അധ്യായം ഞാൻ വായിക്കുന്നു.
We'll just read verse 9, "And after this I beheld, and lo, a great multitude which no man could number, of all nations and kindreds and people and tongues, stood before the throne and before the Lamb."
ഏഴാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വലിയ അസംഖ്യമായ ഒരു കൂട്ടം ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം എന്ന് വായിക്കുന്നു.
And so the number of believers is so great, no one can number them.
വിശ്വാസികളുടെ എണ്ണം അതിന്റെ സംഖ്യയുടെ വർദ്ധനവ് കാരണം ആർക്കും എണ്ണിക്കൂടാത്ത സംഖ്യയാണ്.
God is going to fill his house, as he said in that parable, that he sent his servant out to call them from the highways and byways, that his house might be filled. God is going to fill heaven.
നാം ആ രാജപുത്രന്റെ ഉപമയിൽ കേട്ടതുപോലെ നിങ്ങൾ വഴിത്തലയ്ക്കൽ പോയിട്ട് ഹൈവേയിൽ പോയിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരിക, എന്റെ ഭവനം നിറയട്ടെ എന്നാണ് മഹാരാജാവ് കൽപ്പിച്ചത്.
This is a great encouragement to the Lord's work.
ദൈവത്തിന്റെ വേലയെ വളരെ വളരെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു ചിന്തയാണ്.
God used this great fact to encourage Paul when he was cast down.
പൗലോസ് മനത്ത് തകർന്നിരുന്നപ്പോൾ അവനെ ഉയർത്തുവാനായി ദൈവം ഈ ചിന്ത ഉപയോഗിച്ചു.
In Acts 18 verse 9 to 11.
പ്രവർത്തികൾ 18-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
Then spake the Lord to Paul in the night by a vision, Be not afraid, but speak, and hold not thy peace, for I am with thee, and no man shall set on thee to hurt thee, for I have much people in this city, and continue there a year and 6 months, teaching the word of God among them.
അപ്പോസ്തലപ്രവൃത്തി 18-ന്റെ 9-ാം വാക്യം മുതൽ, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു.
You remember Elijah was cast down as well, wasn't he? He was very depressed and ran away.
ഒരിക്കൽ എലീശ പ്രവാചകനും ഇതുപോലെ ഏലിയ പ്രവാചകനും ഇതുപോലെ വളരെ വിഷാദമുക്തനായിരുന്നു, നമുക്കറിയാം.
When Jezebel threatened to kill him,
ഈസബേൽ അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ,
Remember in 1 Kings 19 how God said to him that I have yet reserved to me 7,000 who have not bowed their knees to Baal.
ഒന്ന് രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ബാലിന് മുട്ടുമടക്കാത്തവരായ 7,000 പേരെ ഞാൻ എനിക്ക് ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവം എന്നോട് പറയുന്നതായിട്ട് നാം കാണുന്നു.
Elijah said I'm the only one left, but God said I've got 7,000.
എലിയ പറയുന്നത് ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എന്നാൽ ദൈവം അവനോട് പറയുന്നു ഞാൻ 7,000 പേരെ ശേഷിപ്പിച്ചിരിക്കുന്നു.
So in God's work we can be encouraged that God is going to save many.
ദൈവം അനേകരെ രക്ഷിക്കുന്നു എന്നുള്ളത് നമ്മെ ഉത്സാഹപ്പെടുത്തുന്ന ഒരു ചിന്തയാണ്.
And so we have the blessing of life and prosperity spiritually.
ആത്മീയമായിട്ട് നമുക്ക് വർദ്ധനവിന്റെയും ആത്മീയമായിട്ട് നമുക്ക് അനുഗ്രഹത്തിന്റെയും ചിന്ത ഇതിലുണ്ട്.
Let us think of the blessing of Judah.
യഹൂദയോടുള്ള അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് നോക്കാം.
In verse 7 of Deuteronomy 33.
ആവർത്തനം 33-ന്റെ 7-ാം വാക്യം.
And this is the blessing of Judah, and he said, Hear, Lord, the voice of Judah, and bring him unto his people. Let his hands be sufficient for him, and be thou an help to him from his enemies.
33-ന്റെ 7. യഹൂദയ്ക്ക് അനുഗ്രഹമായിട്ട് അവൻ പറഞ്ഞത്, യഹോവേ, യഹൂദയുടെ അപേക്ഷ കേട്ട് അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ, തന്റെ കൈകളാൽ അവൻ നിനക്കായി ഓരുന്നു.
Judah was given the responsibility to lead the children of Israel.
യഹൂദയുടെ ഉത്തരവാദിത്തമായിരുന്നു ഇസ്രായേൽ മക്കളെ നയിക്കുക എന്നുള്ളത്.
The kings would come from Judah, as Jacob said in his blessing.
യാക്കോബ് തന്റെ അനുഗ്രഹത്തിൽ പറഞ്ഞതുപോലെ രാജാക്കന്മാർ നിലയിൽ നിന്ന് പുറപ്പെട്ടു വരും.
In Genesis 49 and verse 10 he said the scepter shall not depart from Judah, nor lawgiver from between his feet until Shiloh come, and unto him shall the gathering of the people be.
ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 10-ാം വാക്യത്തിൽ യഹൂദയെ കുറിച്ച് ദൈവം ഇങ്ങനെ പറഞ്ഞു, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല.
So in the battle we read in the arrangement of the tribes in the book of Numbers, they had to be in the front facing the enemy and all the other tribes behind them.
യുദ്ധരംഗങ്ങളിൽ യുദ്ധത്തിനായിട്ട് പുറപ്പെടുമ്പോൾ യഹൂദ ഏറ്റവും മുന്നിൽ പോകണം, അതിനുശേഷം മറ്റുള്ള ഗോത്രങ്ങൾ പുറകെ പോകണമെന്ന് വായിക്കുന്നു.
And that's why Moses prays for them that they might have success in battle as they are facing their enemies, that God would hear their voice and answer their prayer.
അതുകൊണ്ടാണ് മോശ പറയുന്നത്, ശത്രുക്കളുടെ നേരെ നീ അവന് തുണയായിരിക്കണമേ, അവൻ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ അപേക്ഷ കേട്ട് ദൈവം അവർക്ക് വിജയം നൽകണമേ എന്ന് മോശ പ്രാർത്ഥിക്കുന്നു.
Shiloh is a reference to the Lord Jesus who shall come and the people will gather to him.
അവകാശമുള്ളവൻ എന്ന് ഉൽപ്പത്തി 49 പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. അവന് അവന്റെ പേരിൽ ആളുകൾ ഒന്നിച്ചു കൂടും.
And this will be fulfilled when the Lord Jesus returns.
കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ ആ പ്രവചനം നിവൃത്തിയാകും.
Revelation 5 and verse 5 speaks of the Lord Jesus and calls him the Lion of the tribe of Judah.
വെളിപാട് പുസ്തകം അഞ്ചിന്റെ അഞ്ചാം അധ്യായം കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദയുടെ സിംഹം എന്നാണ് വിളിക്കുന്നത്.
And so the Lord Jesus shall come as the lion of the tribe of Judah. He shall lead his people into battle. He shall destroy their enemies and establish his glorious kingdom.
കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവൻ യഹൂദയുടെ സിംഹമായിട്ട് വരികയും തന്റെ ജനത്തെ യുദ്ധത്തിൽ നയിക്കുകയും വലിയ വിജയം കൈയടക്കുകയും ചെയ്യും.
Here we see the blessing of prayer that we have. Hear, Lord, the voice of Judah.
ഇവിടെ നമ്മുടെ അനുഗ്രഹം പ്രാർത്ഥന എന്നുള്ള നമ്മുടെ അനുഗ്രഹത്തെ കുറിച്ച് കാണുന്നു. യഹൂദയുടെ അപേക്ഷ കേൾക്കണമേ.
And the first thing that happens after we live and we become saved is that we start praying and we call God our Father.
നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നാം ജീവൻ പ്രാപിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നടക്കുന്ന കാര്യം നാം ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു, അവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു.
We gather to his people. അവന്റെ ജനത്തോട്
ഒന്നിച്ച് ചേരുന്നു.
And that's what happens. Our desire is to be in fellowship with other believers when we are saved.
നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം മറ്റുള്ളവരോട് ദൈവജനങ്ങളോട് കൂട്ടായ്മ ആചരിക്കുവാനാണ്.
We see verse 7 illustrated in the life of Saul, the apostle Paul.
ഏഴാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ അന്വർത്ഥമായി തീർന്ന് നമുക്ക് കാണുവാൻ കഴിയും.
In Acts 9 when he was converted we read these verses.
പ്രവർത്തികൾ 9 അധ്യായത്തിൽ അവന്റെ മനപരിവർത്തനത്തിന് ശേഷം നാം ഈ ചിന്തകൾ ഈ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്.
Verse 11 and it says and the Lord said unto him arise and go into the street which is called Straight and inquire in the house of Judas for one called Saul of Tarsus, for behold he prayeth.
കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്ക, അവൻ പ്രാർത്ഥിക്കുന്നു.
And then we see this in verse 19 and when he had received meat he was strengthened then was Saul certain days with the disciples which were at Damascus.
നാം താഴേക്ക് വായിക്കുമ്പോൾ അവൻ പ്രാഗൽഭ്യം പ്രാപിച്ചു അവിടെ മറ്റുള്ളവരുടെ കൂട്ടായ്മയിൽ ആയിരുന്നു എന്നതായിട്ട് വായിക്കുന്നു.
So he was brought to the Lord's amongst the Lord's people.
അവൻ ദൈവമക്കളുടെ കൂട്ടത്തിലേക്ക് അവനെ കൊണ്ടുവന്നു.
Then it says let his hands be sufficient for him. That blessing of Judah.
യഹൂദയുടെ ലഭിച്ച അനുഗ്രഹം നിന്റെ കരം അവർക്ക് പര്യാപ്തമായിരിക്കട്ടെ.
We see this in verse 22 of Acts 9.
ഒമ്പതിന്റെ 22 അത് കാണുവാൻ കഴിയും.
But Saul increased the more in strength and confounded the Jews which dwelt at Damascus, proving that this is very Christ.
ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു, ദമസ്കസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി.
The blessing Judah says be thou and help to him from his enemies.
യഹൂദയ്ക്ക് ലഭിച്ച അനുഗ്രഹമാണ് ശത്രുക്കളുടെ നേരെ നീ അവന് തുണയായിരിക്കണമേ.
And verse 29 and 30 of Acts 9 we read and he spoke boldly in the name of the Lord Jesus and disputed against the Grecians but they went about to slay him and which when the brethren knew they brought him down to Caesarea and sent him forth to Tarsus.
29 യവന ഭാഷക്കാരായ യഹൂദന്മാരോട് അവൻ സംഭാഷിച്ചു തർക്കിച്ചു അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി.
So the Lord saved Saul and he was found praying.
ഇവിടെ ശൗലിനെ ദൈവം ഉദ്ധരിച്ചു മാത്രമല്ല അവനെ പ്രാർത്ഥിക്കുന്നവരായിട്ട് നാം കാണുന്നു.
He was gathered into the fellowship of the assembly.
അവൻ സഭയുടെ കൂട്ടായ്മയിലായി.
His hands were made strong against the Lord's enemies.
കർത്താവിന്റെ ശത്രുക്കളുടെ നേരെ അവന്റെ കൈ പ്രബലപ്പെട്ടു.
The Lord was a help to him from his enemies.
അവന്റെ ശത്രുക്കളുടെ നേരെ ദൈവം അവനെ സഹായിച്ചു.
Many a time he escaped them because the Lord preserved him.
പല ഘട്ടങ്ങളിൽ ദൈവം അവനെ സഹായിച്ചതുമൂലം അവൻ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി.
So this is the blessing we have been brought into in the assembly, that great privilege of prayer that we have.
സഭയിൽ നമുക്കുള്ള അനുഗ്രഹങ്ങൾ ഇവയൊക്കെയാണ്, പ്രാർത്ഥിക്കുക എന്നുള്ള അനുഗ്രഹം.
And it's with sorrow that I heard that on Fridays there's hardly 2 or 3 gathered for prayer here.
വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് കൂടുമ്പോൾ രണ്ടോ മൂന്നോ പേർ കൂടുന്നു ഉള്ളൂ എന്ന് കേട്ടത് എനിക്ക് അതിയായ ദുഃഖമുള്ള ഉണ്ടാക്കിയ വിഷയമാണ്.
Hear, Lord, the voice of Judah.
യഹൂദയുടെ ശബ്ദം കർത്താവേ നീ കേൾക്കണമേ.
What can God say here?
കർത്താവ് അതെങ്ങനെ കേൾക്കുവാൻ കഴിയും?
Hear, Lord, the voice of the believers at Borivali.
Borivali sabayile sahodarmarude shabdam karthave kelkaname.
But they're not here.
Ennal avarude kadannu varunnilla.
No one is here to raise any voice to the Lord.
Ude karthavinode shabdam uyarthuvanayittu aarum kadannu varunnillengil engane sadhikkum.
Must never neglect the prayer meeting of the assembly.
Sabayile prarthana yogate nam orikkalum upeshiyayittu vicharikkirathu.
We close with this that Simeon is left out.
Simeonde karyam parahamarsikkunnilla ennu namude kaanunnu.
You find in the list of the tribes there's usually somebody left out.
ഗോത്രങ്ങളെ കുറിച്ച് എണ്ണുമ്പോൾ ചിലരുടെ പേരുകൾ വിട്ടുകളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
We find that in the list given in Revelation, Dan is not mentioned.
ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ ഡാൻ ഗോത്രത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല.
Here Simeon is not mentioned.
ഇവിടെ സിമയോന്റെ കാര്യം പരാമർശിച്ചിട്ടില്ല.
Now there have been many reasons given why.
അതിന് പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്.
But I think the best reason that I have seen is given by well-known Bible commentator called A.C. Gabelline.
എന്നുള്ള എഴുത്തുകാരനാണ് ഞാൻ എനിക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള അഭിപ്രായം ഷിമയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
This whole chapter speaks of the blessing that will be theirs in the millennial kingdom.
ഇവിടെ പറയുന്ന അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്.
And the order of the names teach a lesson.
ഏത് ക്രമത്തിലാണ് പേരുകൾ എഴുതിയിരിക്കുന്നത് എന്നതിലും ഒരു പാഠമുണ്ട്.
It is well known that the first few names of Jacob's sons present the gospel message.
Nam vaikumbol Yaakobinte makkalude aadyathe palarudeyum perugalil suvishesha sandesham ulpettittundu.
See, Reuben means behold a son.
Reuben enna vaakkinte artham idha oru magan ennaanu.
And that's how we are saved, isn't it? We behold the Son of God.
അങ്ങനെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ഇതാ ഒരു മകൻ, കർത്താവ് ദൈവപുത്രൻ.
Simeon means hearing.
Simeon എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നുള്ളതാണ്.
We hear the wondrous message of the gospel to come unto the Lord Jesus Christ.
കർത്താവിങ്കിലേക്ക് വരിക എന്നുള്ള അത്ഭുതകരമായ സുവിശേഷ സന്ദേശം നാം കേൾക്കുന്നു.
Levi means joined.
ലേവി എന്നുള്ള വാക്കിന്റെ അർത്ഥം കൂടിച്ചേരുക എന്നാണ്.
And we are joined to him by faith.
നാം വിശ്വാസത്താൽ അവനോട് കൂടിച്ചേരുന്നു.
Judah means praise.
യഹൂദയുടെ അർത്ഥം സ്തുതി എന്നാണ്.
And when we are saved, when we are joined to the Lord Jesus, we are full of praise and thanksgiving.
നാം രക്ഷിക്കപ്പെടുമ്പോൾ, നാം കർത്താവിനോട് ചേരുമ്പോൾ വലിയ വളരെ സ്തുതി ആരാധന നമ്മുടെ ജീവിതത്തിലുണ്ട്.
However, in this chapter Simeon is not mentioned, and for a reason.
എന്നാൽ ഈ അധ്യായത്തിൽ ശിമയോന്റെ പേര് പരാമർശിച്ചിട്ടില്ല, അതിനൊരു കാരണമുണ്ട്.
Jeremiah 31 and verse 34 would indicate why.
യിരെമ്യാവ് 31ന്റെ 34ൽ നമുക്ക് അതിന്റെ ഒരു കാരണമായിട്ട് ചിന്തിക്കുവാൻ കഴിയും.
Jeremiah 31 and verse 34.
യിരെമ്യാവ് 31ാം അധ്യായം 34ാം വാക്യം.
And they shall teach no more every man his neighbor and every man his brother, saying, Know the Lord, for they shall all know me, from the least of them unto the greatest of them, saith the Lord, for I will forgive their iniquity and I will remember their sin no more.
31ൽ നാം വായിക്കുന്നത്, അവർ ഇനിയും തന്റെ അയൽക്കാരനോട് യഹോവയെ അറിയുക എന്ന് ഇനിമേൽ പഠിപ്പിക്കയില്ല എന്നാണ് നാം അവിടെ വായിക്കുന്നത്.
And we read also in the book of Habakkuk, or Habakkuk, however you pronounce it.
ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്.
I think it's in Habakkuk. For the earth shall be filled with the glory of the Lord as the waters cover the sea.
2:14.
That's it. For the earth shall be filled with the knowledge of the glory of the Lord as the waters cover the sea.
വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും.
In the millennium, when the Lord Jesus reigns, the knowledge of the glory of the Lord will cover the whole earth as the waters cover the sea.
ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് കർത്താവ് യേശു ക്രിസ്തു ഭരിക്കുമ്പോൾ സർവ്വഭൂമിയിലും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ നിറവുണ്ടാകും.
No one will say to his neighbor or to his brother saying, Know the Lord, for all shall know me.
അവന്റെ അയൽക്കാരനോടോ സഹോദരനോടോ കർത്താവിന് ദൈവത്തെ അറിയുക എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും അന്ന് ദൈവത്തെ അറിയും.
There will be no need of the preaching of the gospel.
അപ്പോൾ സുവിശേഷം പ്രസംഗിക്കേണ്ടതിന്റെ ആവശ്യമില്ല.
There will be no need for anyone to hear the gospel because they've not heard it before.
സുവിശേഷം കേൾക്കാത്ത ആരെങ്കിലും ആദ്യമായിട്ട് കേൾക്കേണ്ട ആവശ്യം ഒന്നുണ്ടാവുന്നില്ല.
The whole earth will be filled with the knowledge of the glory of the Lord.
സർവ്വഭൂമിയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ മഹിമ കൊണ്ട് നിറയാൻ പോവുകയാണ്.
And those who will be born in the millennium will be saved.
അന്ന് ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് ജനിക്കുന്നവരെല്ലാവരും രക്ഷിക്കപ്പെടും.
And that's why it has been suggested Simeon is not mentioned because in the millennium there will be no need for hearing.
അതുകൊണ്ടാണ് കേൾവിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ശിമയോന്റെ വാക്കിവിടെ പരാമർശിക്കാത്തത് എന്നാണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം.
For all shall know about the Lord.
എല്ലാവരും കർത്താവിനെ അറിയും.
May the Lord bless his word.
ഈ വചനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ.
And God willing this evening you have a book, Brother Brooke, though. Okay, God willing this evening we'll look at a few more tribes.
ദൈവം അനുവദിച്ചാൽ ഇന്ന് വൈകുന്നേരം നാം മറ്റു ചില ഗോത്രങ്ങളെ കുറിച്ചും കേൾക്കും.
And may the Lord bless his word.
കർത്താവ് ഈ വചനങ്ങളെ നമുക്ക് അനുഗ്രഹിച്ച് നൽകുവാറാകട്ടെ.
Thank you.